2022 മാർച്ച് 6 ഞായർ വാരാന്ത്യ കൗമുദിയുടെ രണ്ടാം പേജിൽ നിന്ന് പട്ടിണി എന്നെ എഴുത്തുകാരനാക്കി. ഫീച്ചർ തയ്യാറാക്കിയത് കരുവന്നൂർ രാമചന്ദ്രൻ, വായിക്കുന്നത് രമ്യ. ഈ വാസു എന്ന എഴുത്തുകാരനെ അത്ര വേഗം മറക്കാൻ മലയാളത്തിന് കഴിയില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആ പേര് ആനുകാലികങ്ങളിൽ പ്രത്യക്ഷപ്പെടാറില്ല എന്നത് സത്യം തന്നെ. പക്ഷേ ആ വാസുവിനെ വിസ്മരിക്കാനുള്ള കാരണമാകുന്നില്ല. ചുവപ്പുനാട എന്ന നോവൽ സൃഷ്ടിച്ച വിവാദം ചെറുതൊന്നുമായിരുന്നില്ല. സർക്കാർ ഓഫീസുകളിലെ നാടകങ്ങളും അന്തർനാടകങ്ങളും ആദ്യമായി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വെളിച്ചത്ത് കൊണ്ടുവന്നു. കെട്ടഴിക്കാൻ മടിക്കുന്ന പല രഹസ്യങ്ങളുടെയും ചുവപ്പുനാട ആ എഴുത്തുകാരൻ വലിച്ചു പൊട്ടിച്ചു. പൊതുജനങ്ങളുടെ കണ്ണു ചെന്നെത്താത ബ്യൂറോക്രസിയിലെ മഹാസൗദങ്ങൾ വിറകൊണ്ടു. ചീഫ് സെക്രട്ടറി ചോദിച്ചു, സർവീസിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ എഴുതുന്നത് ശരിയാണോ? ഗ്രന്ഥകർത്താവിനോട് ഔദ്യോഗികമായി വിശദീകരണവും ചോദിച്ചു. നോവലിൻ്റെ കയ്യെഴുത്തു പ്രതി ഉടൻ ഹാജരാക്കാൻ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഉത്തരവ് വന്നു. അച്ചടിച്ച നോവലിൻ്റെ കയ്യെഴുത്തു കോപ്പി നോവൽ പ്രസിദ്ധീകരിച്ച വാരികയുടെ സ്വത്താണെന്ന് പത്രാധിപർ അറിയിച്ചു. ഒടുവിൽ ഒരു ഉദ്യോഗസ്ഥൻ വാരികയിലെ നോവൽ പേന കൊണ്ട് പകർത്തി എഴുതുകയായിരുന്നു. നോവൽ പ്രസിദ്ധീകരിക്കുന്നതിന് നേരത്തെ അനുമതി വാങ്ങിയിരുന്നു. ഉദ്യോഗസ്ഥ വൃന്ദം ആഗ്രഹിച്ചതുപോലെ നോവലിസ്റ്റിനെ സസ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. എഴുതുവാൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മുൻകൂട്ടി അനുവാദം വാങ്ങണമെന്ന ചട്ടം തിരുത്തിയത് ഏതാനും വർഷം കഴിഞ്ഞ് EMS മന്ത്രിസഭയുടെ കാലത്താണ്. ചുവപ്പ് നാടയ്ക്ക് ഇപ്പോൾ 7 എഡിഷനുകളായി. കേരള കോഴിക്കോട് സർവകലാശാലകൾ അത് ബിരുദ ക്ലാസുകളിലേക്ക് പാഠപുസ്തകമായി അംഗീകരിച്ചിട്ടുണ്ട്. വെള്ളക്കുപ്പായം എന്ന നിരുപദ്രവമായ പേരാണ് നോവലിന് വാസു നൽകിയിരുന്നത്. പത്രാധിപർ MT വാസുദേവൻ നായരാണ് ചുവപ്പു നാട എന്ന് പേരിട്ടത്. അത് ശ്രദ്ധിക്കപ്പെട്ടു. നോവൽ പ്രസിദ്ധീകരിച്ച സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം അപേക്ഷിക്കാതെ തന്നെ വാസുവിന് സംഘത്തിൽ അംഗത്വം നൽകി. വർഷങ്ങൾക്കു ശേഷമാണ് രണ്ടാമത്തെ ഭൂകമ്പം ഉണ്ടായത്. മനഃപൂർവ്വം ആയിരുന്നില്ലെങ്കിലും അതിലെയും നായകൻ വാസു തന്നെയായിരുന്നു. കേരള സർക്കാരിൻ്റെ ഒരു പ്രസിദ്ധീകരണമാണ് ഗ്രാമദീപം മാസിക. അതിൽ ഈ വാസു സ്നേഹപൂർവ്വം നാഥുറാം എന്നൊരു കഥ എഴുതി. കഥ ഗാന്ധിജിയെ ആക്ഷേപിക്കുന്നതാണെന്ന് പറഞ്ഞ് വലിയ ഒച്ചപ്പാടുണ്ടായി. ഗാന്ധിജിയെക്കുറിച്ച് കിട്ടാവുന്ന ഗ്രന്ഥങ്ങളൊക്കെ താൻ വായിച്ചിട്ടുണ്ടെന്നും ഗാന്ധിജിക്ക് ആക്ഷേപകരമായി ഒരു വാക്കും താൻ എഴുതിയിട്ടില്ലെന്നും വാസു വെളിപ്പെടുത്തി. കഥ വായിച്ച സുകുമാർ അഴീക്കോടിനെ പോലുള്ളവർ കഥയിൽ ഗാന്ധി നിന്ദയൊന്നുമില്ലെന്ന് പറഞ്ഞു. നിയമസഭയ്ക്കകത്തും പ്രശ്നം ഇരമ്പി. പത്രാധിപർ S. രമേശൻ സസ്പെൻഷനിലായി. ഹൈക്കോടതിയിൽ കേസുകൊടുത്ത് അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തു. ഈ കഥ ഉൾപ്പെടുത്തി ആ പേരിൽ തന്നെയാണ് വാസുവിൻ്റെ ഒരു കഥാസമാഹാരം പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളത്. വാസു എന്നും ഒറ്റയാനായിരുന്നു. നല്ലൊരു വായനക്കാരൻ കൂടിയായ വാസു തൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന വെളിച്ചത്തിൻ്റെ പാതയിലൂടെ മാത്രം സഞ്ചരിച്ചു. കണ്ണീരിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും അല നീന്തി കടന്നു വന്നതാണ് വാസുവിൻ്റെ ജീവിതം. പട്ടിണിയാണ് തന്നെ സാഹിത്യകാരനാക്കിയതെന്ന് വാസു പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ബേപ്പൂരിനടുത്ത് നടുവട്ടത്ത് ജനിച്ച ആ കുട്ടി ദുരിതങ്ങളുടെ ഒരു ലോകമാണ് കൺമീഴ്ച്ചപ്പോൾ കണ്ടത്. ഓട്ടു കമ്പനിയിലെ വാച്ച്മാനായിരുന്ന അച്ഛൻ ആശുപത്രിയിൽ ക്ഷയം ബാധിച്ച് കിടക്കുകയായിരുന്നു. വാസു ദിവസവും ആശുപത്രിയിലേക്ക് പോകും. ആശുപത്രിയിലേക്കാണ് പോകുന്നതെങ്കിലും ഉത്സവത്തിന് പോകുന്നത് പോലെയാണ് തുള്ളിച്ചാടി പോകാറുള്ളത്. കാരണം വീട്ടിൽ പട്ടിണിയാണ്. ആശുപത്രിയിൽ മുരിച്ച റൊട്ടിയും നല്ല കാപ്പിയും കിട്ടും. എല്ലാവരും അച്ഛൻ്റെ രോഗം വേഗം മാറാൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ മാത്രം അച്ഛൻ കൂടുതൽ കാലം ആശുപത്രിയിൽ കിടക്കണേയെന്ന് പ്രാർത്ഥിച്ചു. കാരണം രോഗം മാറിയാൽ റൊട്ടിയും കാപ്പിയും നഷ്ടപ്പെടും എന്നതുതന്നെ. ഡ്യൂട്ടി ഡോക്ടർക്ക് കൈക്കൂലി കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് അച്ഛനെ വൈകാതെ ഡിസ്ചാർജ് ചെയ്തു. അച്ഛൻ പിന്നെ അധികകാലം ജീവിച്ചില്ല. അതോടെ വാസു ജീവിതത്തിൻ്റെ തീച്ചുളയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. 6-7 കിലോമീറ്റർ താണ്ടി കുന്നും പാടവും കടന്നാണ് കോളേജിലെത്തിയത്. പണമില്ലാത്തതുകൊണ്ട് പുസ്തകങ്ങളൊന്നും വാങ്ങിയിരുന്നില്ല. അതുകൊണ്ടുതന്നെ ക്ലാസ്സിൽ നിന്നും പുറത്താക്കപ്പെട്ടു. എഴുതാനുള്ള അഭിരുചി പഠിക്കുമ്പോഴേ ഉണ്ടായിരുന്നു. ആദ്യ കഥയുടെ പ്രതിഫലമായി 15 രൂപ കിട്ടി. അതുകൊണ്ട് പാഠപുസ്തകം വാങ്ങി. പിന്നെ ഒരു കട്ട വാസന സോപ്പ്, അത്യാവശ്യം വേണ്ട അല്ലറ ചില്ലറ സാധനങ്ങളും. ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ. ചോര, ചുവപ്പു നാട, വന്ദേ മാതരം, മാന്യമഹാജനങ്ങളെ, അനന്തപുരി, ചക്രം, ആമ, ഒടുവിൽ കിട്ടിയത്, കടന്നൽ കൂട്, സഹാറ തുടങ്ങിയ നോവലുകളും 12 കഥാസമാഹാരങ്ങളും
ഒരു ചെറിയ ആത്മകഥയും വാസുവിൽ നിന്ന് കൈരളിക്ക് ലഭിച്ചു. നിങ്ങൾ എങ്ങനെ ഒരു എഴുത്തുകാരനായി എന്ന ചോദ്യത്തിന് ഒരിക്കൽ വാസു ഉത്തരമായി ഇങ്ങനെ പറഞ്ഞു: ജീവിത ക്ലേശങ്ങളാണ് എന്നെ എഴുത്തുകാരനാക്കിയത്. പൊരിയുന്ന വയറുമായി പുസ്തകം കയ്യിലെടുക്കുകയും ആ വായന കൊണ്ട് ഞാൻ എഴുത്തുകാരനാകുകയും ചെയ്തു. വളരെ പതിഞ്ഞ സ്വരത്തിൽ സൗമ്യമായി സംസാരിക്കുന്ന വാസുവിനെ ആരും ഇഷ്ടപ്പെടും. ഞാനെന്ന ഭാവം അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഒരിക്കലും അവസരങ്ങൾ തേടി നടന്നുമില്ല. അദ്ദേഹത്തെ തേടി അവസരങ്ങൾ വരികയായിരുന്നു. പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടാണ് റിട്ടയർ ചെയ്തത്. സി എസ് പത്മിനിയാണ് ഭാര്യ. വിദ്യാഭ്യാസ വകുപ്പ് ജോയിൻ്റ് ഡയറക്ടറായ മനോജ്, ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസറായ അനൂപ്, ആയുർവേദ മെഡിക്കൽ ഓഫീസർ മഞ്ജുഷ എന്നിവരാണ് മക്കൾ. തിരുവനന്തപുരത്ത് ഊറ്റുകുളിൽ താമസിക്കുന്ന വാസു കഴിഞ്ഞ 10 വർഷമായി ഹൃദ്രോഗത്തിന് ചികിത്സയിലാണ്. വായിക്കാനും വയ്യ, എഴുതാനും വയ്യ, നടക്കാനും വയ്യ, അധികം സംസാരിക്കാനും വയ്യ എന്ന സ്ഥിതിയാണ്. എങ്കിലും 86 വയസ്സുള്ള വാസുവിൻ്റെ മനസ്സിൽ നിറയെ അക്ഷരങ്ങളാണ്.